പ്രിയമുള്ളവരെ, ഏവർക്കും നാഥനായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തോടേറെ ചേർന്ന് നിൽക്കുന്നതാണ് വീടെന്നുള്ളത്. സാമാന്യ മനുഷ്യന്റെ ജീവിതമാകെ ആ സങ്കല്പത്തിൽ ഉൾച്ചേർന്ന് കിടക്കുകയാണ്. വീട് അഭയമാണ്. ജീവിതത്തിന്റെ കഠിനവ്യഥകളുടെ നടുവിലും ഓടിയെത്തുവാനൊരിടം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ സ്ഥലം. വീടിനെ കേന്ദ്രീകരിച്ചുള്ള ചിന്തകളാണിന്ന് നമ്മുടെ സ്വപ്നങ്ങൾ ചിറക് വിടർത്തുക. വാസ്തവത്തിൽ വീട്ടിൽ നിന്നുമാണ്. വർത്തമാന കാല സംസ്കാരത്തിന്റെ വേലിയേറ്റത്തിൽ ആ പച്ചത്തുരത്ത് മലിഞ്ഞ് ഇല്ലാതാകുമോ? വീടിന്റെ ഐശ്വര്യം എവിടെയാണ് കുടികൊള്ളുന്നത്? ബൈബിളിലെ ഒരു കൊച്ചു കുടുംബത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. ബെഥാനിയയിലെ ഭവനമാണത്. മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെ ഭവനം. യേശുവിന് എത്രയോ പ്രാവശ്യം ആ ഭവനം ആദിത്യം നൽകിയിട്ടുണ്ട്. യെരുശലേമിലേക്കുള്ള വഴിയാത്രയിൽ ഇത്തിരി തണലും മിശ്രവും തേടി യേശു അവിടെ എത്താറുണ്ട്. അതിലൊരു സംഭവം സുവിശേഷകനായ ലൂക്കോസ് ഓർത്തെടുത്ത് രേഖപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10:32-42 വരെയുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ യേശു ശിഷ്യന്മാരുമൊത്ത് ഭവനത്തിലെത്തി. മാർത്ത യേശുവിനെ സ്വീകരിച്ചു. അധികം വൈകാതെ അടുക്കളയിലേക്ക് ഉൾവലിഞ്ഞു. വിശിഷ്ട അതിഥികളെയും സ്നേഹിതരെയും യഥായോഗ്യം സൽക്കരിക്കേണ്ടതാണല്ലോ. ഒറ്റയ്ക്കിങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിയെ തേടി യേശുവിന്റെ സന്നിധാനത്തിലെത്തി. അപ്പോൾ കണ്ടതോ പാദപീഠത്തിലിരുന്ന് തിരുമൊഴികൾക്ക് കാതോർച്ചിരിക്കുന്ന മറിയ. പരിഭവം പ്രകടിപ്പിക്കുവാൻ പിന്നെ വൈകിയില്ല. ഗുരു, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിടുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലല്ലോ. എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. യേശുവിന്റെ മറുപടി, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടും, മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളോട് അപഹരിക്കയില്ല. ഒരാൾക്ക് ഗുണദോഷം, മറ്റൊരാൾക്ക് അഭിനന്ദനം. യേശുവിന്റെ ദൗത്യ നിർവഹണത്തിൽ പലപ്പോഴും ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ട്. യേശു തന്റെ പാദപീഠത്തിൽ ധ്യാനിക്കുന്ന മറിയെ അഭിനന്ദിക്കുകയും ശുശ്രൂഷയെ അവഗണിക്കുകയുമാണ്. സുവിശേഷത്തിന്റെ ഹൃദയരഹസ്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ബോധ്യമണ്ഡം ഒന്നിനൊന്ന് വളരെ വ്യത്യസ്തമായി കാണാൻ കഴിയും. പരസ്പരം പൂരകമാകുക. മാർത്തയും മറിയും ഭക്തിഭാവത്തിന്റെ ആത്മീയതയുടെ രണ്ട് മുഖങ്ങളായി കരുതുകയല്ല യുദ്ധം. രണ്ടും പാകത്തിന് സമന്വയിക്കണം. ഭക്തി തീർച്ചയായും പൂർണ്ണമാക്കപ്പെടുക. അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ജീവിതത്തിൽ ശുശ്രൂഷയ്ക്കും ഏറെ പ്രാധാന്യം കർത്താവ് നൽകുന്നുണ്ട്. അപൂർണതയുടെ ചിത്രമാണ് വരയ്ക്കുക. മാർത്തയും മറിയും ഒന്നിച്ച് പാർക്കുമ്പോഴും ബെഥാനിയിലെ ഭവനം പൂർണ്ണമാകുകയുള്ളൂ. രണ്ടുപേരും രണ്ട് തലങ്ങളിലല്ല, ഒരുമിച്ചുള്ള വാസം. യേശുവിന്റെ വചനത്തിന് വളരെയേറെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിലുമുണ്ട്. ഇന്ന് ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ തിരുസന്നിധിയിൽ ഇത്തിരി നേരം മൗനമായിരിക്കാൻ എവിടെയാണ് നമുക്ക് സമയം? ടോൾസ്റ്റോയുടെ കഥാപാത്രം പോലെ പകലറുതിയോളം ഓടിയോടി ആറടി മണ്ണ് മാത്രം നേടുകയല്ലേ വിധി? വർത്തമാനകാല സംസ്കാരത്തിന് കീഴടങ്ങുന്ന വീടുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ സമയം മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്നേഹ സംഭാഷണത്തിനും ഒന്നും സമയമില്ലാതിരിക്കുകയാണ്. ജീവിതം കുറച്ചും കൂടെ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ടതാണ്. ഓരോ ചുവടും ദൈവത്തിന്റെ ദാനമല്ലേ? ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, ദൈവകൃപയോടെ സ്നേഹോഷ്മളമാകുന്ന കുടുംബങ്ങളായി രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. മാർത്തയും മറിയും സമ്മേളിക്കുമ്പോഴാണ് ബെഥാനിയിലെ ഭവനം പൂർണ്ണത നേടുക. അതെ, അത് ഭക്തിയും കർമ്മവും ഒരേപോലെ വേണം. നമ്മുടെ വീടുകൾ ക്രിസ്തീയ ഭവനമായി മാറുക. കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥനയോടെ, കരം പിടിച്ച് സ്നേഹത്തോടെ ബന്ധങ്ങളൊക്കെ നെയ്തെടുത്തുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും അനുഗ്രഹമാകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അനുദിന ജീവിതത്തിൽ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ ഏറെ ശ്രദ്ധയോടെ അങ്ങോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനുള്ള ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഹൃദയം വിശാലമാക്കി മറ്റുള്ളവരിലേക്ക് സ്നേഹത്തിൻ്റെ അടിമേറെ തലങ്ങളിലേക്ക് സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.